أعوذ بالله من سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودر المارئ إبرفاتل ചെറിയ ഒരു നസീഹത്ത്. നമ്മളേവരും ഓരോരുത്തരുടെയും ശരീരത്തിൽ സൂക്ഷിക്കേണ്ട, സ്വന്തം കാര്യത്തിൽ സൂക്ഷിക്കേണ്ട ഒരു ചെറിയ നസീഹത്ത്. അതുമാത്രമാണ് ഞാൻ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാർക്കിടയിൽ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൈക്കൊണ്ടിരുന്ന ഒരു സ്വഭാവരീതി, ഒരാളും ഒരാളെയും പരിഹസിക്കുകയോ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. ഒരാളും തന്നെ മറ്റൊരാളെയും പരിഹസിക്കരുത്. അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, കാരണം പരിഹസിക്കപ്പെട്ട വ്യക്തി പരിഹസിക്കുന്നവരെക്കാളും നല്ലവരായിരിക്കാം. അതുപോലെ തന്നെ സ്ത്രീകളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ പരിഹസിക്കരുത്. അങ്ങനെ പരിഹസിക്കപ്പെട്ട വ്യക്തി പരിഹസിച്ചവരെക്കാളും നല്ലവരായിരിക്കാം. ഏതൊരു സന്ദർഭത്തിലും ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണം, അടിസ്ഥാന ഗുണം തവാളുൾ, വിനയമാണ്, താഴ്മയാണ്. ഒരിക്കലും തന്നെ ഔദ്ധത്യം കാണിക്കാൻ പാടില്ല. ഞാൻ മറ്റുള്ളവരെക്കാൾ മീതയാണ്, മറ്റുള്ളവർ എൻ്റെ താഴെയാണ്. ഇത് ഒരിക്കലും ഒരു വ്യക്തിക്ക് തോന്നാൻ പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിബിറിനെ, അഹങ്കാരത്തെ വിശദീകരിച്ച സന്ദർഭത്തിൽ, നിർവചിച്ച സന്ദർഭത്തിൽ ആ കാര്യം പ്രത്യേകം ഉണർത്തി. ബത്തറുൽ ഹഖ് ഗംതുന്നാസ് വ ബത്തറുൽ ഹഖ്, ജനങ്ങളെ താഴ്ത്തിക്കെട്ടുക, ജനങ്ങൾ തന്നെക്കാളും താഴെയാണ് മറ്റുള്ളവർ, ഞാൻ അവരെക്കാളെല്ലാം മീതയാണ് എന്നുള്ള തോന്നൽ, അതാണ് ഗംതുന്നാസ്, ജനങ്ങളൊക്കെ താഴെ, ഞാൻ മീതെ എന്ന് പറയുന്നത്. വബത്തറുൽ ഹഖ്, അങ്ങനെ സത്യത്തെ നിഷേധിക്കുന്നതിനുള്ള പ്രവണതയുണ്ടാകും. ഇതാണ് യഥാർത്ഥത്തിൽ അഹങ്കാരം. ഇത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ള വചനം സൂറത്തുൽ ഖസസിലുണ്ട്. ആ വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി തൻ്റെ ഉമ്മത്തിന് ഉപദേശം നൽകുന്ന അവസാനത്തെ പ്രസംഗത്തിൽ രോഗമായി കിടക്കുന്ന സന്ദർഭത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും മറ്റൊരു സ്വഹാബിയുടെയും കൂടെ പള്ളിയിലേക്ക് കയറി വന്നു. അങ്ങനെ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ അവിടെ ഉള്ള ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഉണർത്തിയപ്പോൾ ആ ആയത്ത് പാരായണം ചെയ്തു. തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ തിൽക്കദ്ദാറുൽ ആഖിറ. ആ പാരത്രിക ഭവനം മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിശാലതയുള്ള ആ പാരത്രിക ഭവനം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ ലോകം, നിങ്ങൾ ചോദിക്കുന്നത് മാത്രമല്ല അതിനപ്പുറം നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പോലെ ദൈന മസീദ്, നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയാത്തത് കൂടി നാം നമ്മുടെ അടുക്കൽ ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ സ്വർഗീയ ഭവനം, മാലാ അഇനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഇന്നോളം ഒരു മനുഷ്യന്റെ കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ മനസ്സിലും അങ്ങനെ ഒരു രൂപം, ഒരു ചിത്രം മനസ്സിൽ തോന്നിയിട്ടില്ലാത്ത പലതും ഒരുക്കി വച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ആ സൗഭാഗ്യങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്വർഗീയ ഭവനം, അത് നാം ഒരുക്കി വച്ചിരിക്കുന്നത് നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വം ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ ഔദ്ധത്യം കാണിക്കാത്ത ആളുകൾക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഉലുവ് കാണിക്കുക, ഞാൻ മീതയാണ്, മറ്റുള്ളവരെല്ലാം തന്നെ എന്നെക്കാൾ താഴെയാണ്. വലാ ഫസാദ, ഫസാദുണ്ടാക്കാൻ ഉദ്ദേശിക്കാത്ത ആളുകളുമാണ്. ഔദ്ധത്യം കാണിക്കാത്തവരാണ്, ഫസാദ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കാത്ത ആളുകളാണ് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആ ആയത്താണ് അവസാനമായി തൻ്റെ അനുചരന്മാരെ അഭിസംബോധന ചെയ്ത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതിക്കേൾപ്പിച്ചുകൊണ്ട് ഉത്ബോധിപ്പിച്ചിട്ടുള്ള വചനം. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഇത് സ്ഥിരപ്പെട്ടൊരു കാര്യമാണ്. ഒരാളൊരാളെ പരിഹസിക്കരുത്, ഒരാളൊരാളെയും താഴ്ത്തിക്കെട്ടരുത്, എപ്പോഴും താഴ്മ കാണിക്കണം. ഔദ്ധത്യം കാണിക്കുന്ന ആളുകൾക്കല്ല പാരത്രിക ഭവനം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്, മറിച്ച് വിനയം കാണിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ഭവനം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ തവാദു ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും ആവശ്യമാണ്. പ്രത്യേകിച്ച് ദീനിയായ കാര്യങ്ങൾ ഉപദേശിക്കുന്ന, നസീഹത്ത് നൽകുന്ന സന്ദർഭത്തിൽ അത് കൂടുതൽ പ്രസക്തമാവുകയാണ് ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് വരുന്നത് മറ്റുള്ളവരെ മുശ്രിക്ക്, കാഫിർ എന്ന് മുദ്രയടിക്കുന്നതിനെ സംബന്ധിച്ചാണ് പ്രത്യേകമായി സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഒരാൾ മറ്റൊരാളെ സംബന്ധിച്ച് കാഫിർ അല്ലെങ്കിൽ മുശ്രിക്ക് എന്ന് പറഞ്ഞു, അങ്ങനെ മുദ്രയടിച്ചു, അങ്ങനെ ഒരാൾ മറ്റൊരാളെ കാഫിർ എന്നോ മുശ്രിക്ക് എന്നോ മുദ്രയടിക്കുകയോ വിളിക്കുകയോ ചെയ്തു, അല്ലെങ്കിൽ യാ അദുവല്ലാ അല്ലാഹുവിൻ്റെ ശത്രു എന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തു, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പറയപ്പെട്ട വ്യക്തി അത്തരക്കാരനല്ല എങ്കിൽ ആ വാക്ക് വെറുതെ പോവില്ല, രണ്ടിലൊരാളിലേക്കത് മടങ്ങുക തന്നെ ചെയ്യും. ഒന്നുകിൽ വിളിക്കപ്പെട്ട വ്യക്തി അങ്ങനെയുള്ള ആളായിരിക്കണം, തരപ്പെട്ട ആളെക്കുറിച്ച് പറയാവും, വിളിക്കപ്പെട്ട വ്യക്തി തരപ്പെട്ട വ്യക്തിയല്ലെങ്കിൽ, അതിന് തരപ്പെട്ട വ്യക്തിയല്ല, കാഫിറല്ല, മുശ്രിക്കല്ല, അള്ളാഹുവിന്റെ ശത്രുവല്ല എങ്കിൽ അദ്ദേഹത്തെ കാഫിറെന്നും മുശ്രിക്കെന്നും അള്ളാഹുവിന്റെ ശത്രു എന്നും മുദ്രയടിച്ചു കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണ്, കാഫിറായി പോകുന്ന തെറ്റ്. ഹാറ അല ഹദിഹിമ, അത് അയാളിലേക്ക് തിരിച്ചു വരും, അയാൾ കാഫിറായി പോകും, അതിനു മാത്രം വലുതാണത് തെറ്റ്. നസീഹത്ത് ദീനിന്റെ ബാബിൽ, ദീനിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിൽ നിന്ന് സ്നേഹത്തോടുകൂടി മറ്റുള്ള ആളുകൾക്ക് നസീഹത്ത് കൊടുക്കാൻ, ഉപദേശിക്കാൻ, നല്ല കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ ഞാൻ എല്ലാവർക്കും മീതെ, മറ്റുള്ളവരൊക്കെ എൻ്റെ താഴെ, ഈ അഹങ്കാരത്തിന് യാതൊരു സ്ഥാനമല്ല. ആ അഹങ്കാരം മൂത്തുകഴിഞ്ഞ് അവൻ കാഫിർ, അവൻ മുശ്രിഖ്, അവൻ അള്ളാഹുവിൻ്റെ ശത്രു എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. പറയപ്പെട്ട വ്യക്തി അത്തരക്കാരനല്ലെങ്കിൽ സൂക്ഷിക്കാതെ പറയുന്ന ആ തെറ്റ് കാഫിറായി പോകുന്ന തെറ്റാണ്, അത് അയാളിലേക്ക് തന്നെ തിരിച്ചെത്തും, തിരിച്ചെത്താതിരിക്കില്ല. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഏതു തരത്തിലുള്ളതാണോ അതേ തരത്തിലുള്ള പ്രതിഫലമാണ് നമുക്ക് അള്ളാഹു തരിക. ജസാഅൻ വിഫാഖ, സൂറത്തുൻ നബഇൽ, അമ്മ യതസാഅലൂൻ എന്ന അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി, ജസാഅൻ വിഫാഖ, നമ്മൾ ചെയ്തത് ഏതാണോ അതിനനുസരിച്ചുള്ള തിരിച്ചു വരും. അതുകൊണ്ട് കാഫിർ മുശ്രിഖ് എന്ന് കാടടച്ച് എല്ലാവരെയും മുശ്രിക്കാക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം, അവരിലേക്ക് ആ വാക്ക് തിരിച്ചു വരാൻ വളരെയേറെ സാധ്യത ഉണ്ട്, അത് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇല്ലാ ഹാറ അല അഹദിഹിമ, നമ്മുടെ നാട്ടിൽ ഞാൻ സൂചിപ്പിച്ചു വന്നത് ജിന്നിനോട് സഹായം ചോദിക്കുക എന്നുള്ള വിഷയം 100 ൽ 100% വ്യക്തതയുള്ള ഒരു കാര്യമാണ്. ജിന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങട്ട് കാണാൻ കഴിയാത്ത ആലമുൽ ഗൈബാണ്. ഇന്നഹു യറാകും ഹുവ വഖബീലു മിൻ ഹൈസു ലാ തറൗന. ഇബ്ലീസും ഇബ്ലീസിന്റെ വർഗത്തിൽപ്പെട്ടവരും അഥവാ ജിന്നുകളും നിങ്ങളെ ഇങ്ങോട്ട് കാണും, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് അവരെ അങ്ങോട്ട് കാണാൻ കഴിയാത്തവരാണവർ. അവർക്കും നിങ്ങൾക്കുമിടയിൽ മറയുണ്ട്. അവര് ഗൈബിന്റെ, അദൃശ്യതയുടെ മറക്കുപിന്നിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരോട് യാതൊരു തരത്തിലുള്ള സഹായങ്ങളും ചോദിക്കാൻ പാടില്ല. അദൃശ്യരായിട്ടുള്ളവരോട് നിങ്ങൾ സഹായം ചോദിക്കുന്നത് അത് ശിർക്കാണ്. മുസല്ലമാത്ത്, ദീനിൽ സർവാംഗീകൃതമായിരിക്കുന്ന, അവിതർക്കിതമായിരിക്കുന്ന തത്വമാണിത്. അതിൽ രണ്ടാൾ തർക്കിക്കേണ്ട, സംശയിക്കേണ്ട വിഷയമല്ല. ആ വിഷയം വന്നപ്പോ കുറച്ചാളുകൾ പെട്ടെന്ന് ആ വിഷയത്തിൽ വസുവാസായി. ഒരിക്കലും വസുവാസാകാൻ പാടില്ലാത്ത കാര്യമാണ്. മരുഭൂമിയിൽ വഴി തെറ്റണ്ട, അല്ലെങ്കിൽ വാഹനം നഷ്ടപ്പെടണ്ട, അത്രയും വലിയ ഒരു സാഹചര്യം നിലനിൽക്കണ്ട, ചെറിയൊരു കാര്യത്തിൽ തന്നെ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ വീട്ടിലുള്ള ജിന്നുകളോട്, വീട്ടിൽ ഹാളറായിട്ടുള്ള നല്ല ജിന്നുകളോട് പറയുന്നു, യാ ജിന്നൽ ബൈത്ത് ഐഖിദൂനി, വീട്ടിലുള്ള ജിന്നുകളെ ഇന്ന് ഒരു 5 മണിക്ക് അല്ലെങ്കിൽ ഒരു 4:45 എന്നൊന്ന് വിളിച്ചുണർത്തണം. ജിന്നിന്റെ കഴിവിൽപ്പെട്ടതാണ് അത്, ഹറാമല്ല, ശിർക്കല്ല, കുഫറല്ല, ഒന്നുമല്ല, ഹറാമു പോലുമല്ല എന്നല്ല, നല്ല കാര്യമാണ്. ജിന്നിന് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് അങ്ങനെ ഒരാൾ വീട്ടിലുള്ള ഒരു ജിന്നിനോട് അങ്ങനെ ആവശ്യപ്പെട്ടാൽ എന്താണ്? അല്ലാമ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞു, ഷിർക്കുൻ അക്ബർ, അത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, ഷിർക്കുൻ അക്ബറാണ്, മേജർ ഷിർക്കാണ്, സൂക്ഷിക്കണം കേട്ടോ. ആ കാര്യം വിട്ടിട്ട് വലുതാക്കി വലുതാക്കി മരുഭൂമിയിൽ ഒരാൾക്ക് വഴി നഷ്ടപ്പെടുകയോ വാഹനം നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്താൽ പോലും ജിന്നെ സഹായിക്കണേ, വഴി കാണിച്ചു തരണേ, വാഹനത്തെ പിടിച്ചു നിർത്തിത്തരണേ, തടഞ്ഞു വെച്ചു തരണേ എന്നൊന്നും ചോദിച്ചാലും ഷിർക്കാവില്ല എന്നതിലേക്ക് നമ്മുടെ ആളുകൾ പലരും എത്തിപ്പെടാനുണ്ടായ സാഹചര്യം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇത് നമ്മുടെ മുന്നിൽ അല്ലാഹ് നമുക്ക് കാണിച്ചു തന്ന ഒരു പാഠം. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മളും അത്ര അബദ്ധത്തിൽ പോകും. നമുക്ക് തവാദുഉ വേണം, വിനയം വേണം. ജനങ്ങളുമായി നമ്മൾ ഇടപഴകുമ്പോൾ അതേത് തരം കാര്യങ്ങളാണെങ്കിലും, ദുനിയാവിൻ്റെ കാര്യമാണെങ്കിലും ഇനി പരലോകത്തിൻ്റെ കാര്യം, ദീനിൻ്റെ കാര്യമാണെങ്കിലും, ഞാൻ ഏറ്റവും മികച്ചവൻ, ബാക്കിയുള്ള ആളുകളൊക്കെ മോശം, അവരുടെ ആരുടെയും ഹൃദയം നമുക്കറിയില്ല. ഒരു സ്വഹാബി തൻ്റെ സഹോദരനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്തിനും ലജ്ജയുള്ള, മടി കാണിക്കുന്ന ലജ്ജയുള്ള ഒരാളാണല്ലോ എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് വിലക്കി, അരുത്, ആ ലജ്ജ, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, വിട്ടേക്കൂ. അതേപോലെ തന്നെ മറ്റൊരു സ്വഹാബി ഒരു സഹാബിയെ ഇകഴ്ത്തി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ശക്തമായി അധിക്ഷേപിച്ചു, പാടില്ല എന്ന് പറഞ്ഞു. ഒരാൾ മറ്റൊരാളുടെ ഉമ്മയെക്കുറിച്ച് മോശപ്പെടുത്തി സംസാരിച്ചു, അയാളുടെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞ് നീ അദ്ദേഹത്തെ അപമാനിച്ചുവോ, ജാഹിലിയത്താണ്, ജാഹിലിയത്ത് ഇനിയും വൃത്തിയായിട്ടില്ല, അതിൽ നിന്ന് നീ ശുദ്ധമായിട്ടില്ല, അത് ജാഹിലിയത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത് ആ അഹങ്കാരം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. അത് മൂത്ത് മറ്റുള്ളവർ കാഫിർ, മുശ്രിഖ് ഈ വാക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ, ഒരു പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് പറയാം, അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവരുടെ പ്രത്യേകത, അവർ ഹഖ് ഏറ്റവും നന്നായി അറിയുന്നവരും ജനങ്ങളോട് ഏറ്റവും അധികം റഹ്മത്ത് കാണിക്കുന്നവരുമാണ്. ഹഖ് ഏറ്റവും കൃത്യമായി അറിയുന്ന ആളുകൾ എന്നതുകൊണ്ട് കാര്യങ്ങൾ വകതിരിക്കാൻ അവർക്ക് സാധിക്കും. ഒരു വ്യക്തിയെ അനാവശ്യമായിട്ട് അയാളുടെ ദീനിനെ ബാധിക്കുന്ന തെറ്റായ ഒരു പരാമർശം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു തെറ്റിനെ തെറ്റായും, തെറ്റ് ചെയ്തവനെ തെറ്റ് ചെയ്തവനായും വേർതിരിക്കാൻ അവർക്ക് പറ്റും. പാപം വേറെ, പാപി വേറെ, രണ്ടും രണ്ടാണ്. ഒരു കാര്യം പാപമാണ്, തെറ്റാണ്, അല്ലെങ്കിൽ ശിർക്കാണ്, അല്ലെങ്കിൽ കുഫ്റാണ്, അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ബിദഅത്താണ്, അല്ലെങ്കിൽ അതിലും താഴെയുള്ള മഅസിയത്തും ഫിസ്ഖുമാണ് എന്ന് വകതിരിച്ച് പറയാൻ ആ പാപം അതാണ് എന്ന് പറയാനുള്ള തെളിവേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് പാപത്തെ ആ രൂപത്തിൽ അവർ വേർതിരിക്കും. പാപി എന്ന് പറയണമെങ്കിൽ ആ തെറ്റ് പാപമാണ് എന്ന് കിട്ടിയാൽ മാത്രം പോരാ, ആ തെറ്റ് ചെയ്ത ആള് തീർത്തും ആ തെറ്റിനെ കുറിച്ച് ബോധത്തോടു കൂടി ചെയ്തിട്ടുള്ളവനാണ്, അത് അയാൾക്ക് ശരിക്ക് യോജിക്കുമെന്നുള്ളത് വേറെ മറ്റൊന്നു കൂടി പരിശോധന അർഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ യുഖാലിഫൂന ബൈനൽ മുഖാലഫ വൽ മുഖാലിഫ്, പാപത്തെയും പാപിയെയും വേർതിരിക്കുക തന്നെ ചെയ്യും. പാപം, ആ കാര്യം അത് ഇന്ന പാപമാണ് എന്നതിനുള്ള തെളിവ് ഖുർആനിലോ ഹദീസിലോ കിട്ടിയാൽ മതി. അങ്ങനെയുള്ള ഒരു പാപം ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഉടനെ അയാൾ പാപി എന്ന് മുദ്രയടിക്കില്ല. അത് മുദ്രയടിക്കണമെങ്കിൽ മറ്റു ചില സ്റ്റെപ്പുകൾ കൂടി പൂർത്തീകരിക്കണം. ആ പറഞ്ഞിരിക്കുന്ന പാപം അതിൻ്റെ ട്രൂ സെൻസിൽ, ശരിയായ അർത്ഥത്തിൽ അയാൾ ചെയ്തു പോയിട്ടുണ്ടോ, ഷുറൂത്തുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ, മവാനിഴുകൾ അതിൽ നിന്ന്, അതിന് തടസ്സമായി വരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവായിട്ടുണ്ടോ, തീർത്തും അയാൾ ഒഴിവ് കഴിവില്ലാത്ത വിധത്തിൽ അയാൾ ആ പാപം ചെയ്ത പാപി എന്ന് മുദ്രയടിക്കാവുന്ന തരത്തിൽ ചെയ്തിട്ടുണ്ടോ,
ആ കാര്യം വളരെ സൂക്ഷ്മമായി വിലയിരുത്താൻ കഴിയുന്ന പണ്ഡിതന്മാർ വിലയിരുത്തിയതിന് ശേഷമേ അയാളെ ബ്രാൻഡ് ചെയ്യാൻ മുദ്ര കുത്താൻ പാടുള്ളൂ. ഇല്ലാതെ മുദ്ര കുത്തിയ ആളുകൾ, ചില വിഭാഗങ്ങളെ അങ്ങോട്ട് നോക്കിയിട്ട് പറയും ആ വിഭാഗങ്ങൾ മുശരിക്കുകളാണ്, അല്ലെങ്കിൽ ആ പള്ളി ഇന്ന വിഭാഗത്തിന്റെ പള്ളിയിലാണ്, അതുകൊണ്ട് അവരെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല, ഒരു മുശരിക്കാണ്. വ്യക്തികളെയാകട്ടെ വിഭാഗങ്ങളെയാകട്ടെ ഇങ്ങനെ ഒറ്റയടിക്ക് മുദ്രയടിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയെ മുദ്രയടിക്കണമെങ്കിൽ ആ പാപം അവർ ചെയ്തു എന്ന് മാത്രം പോരാ, അതിൻ്റെ ഷുറൂത്തുകൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ? അയാൾ ആ പാപി എന്ന് മുദ്രയടിക്കുന്നതിന് ചില ഷർത്തുകളുണ്ട്. ഹത്താ യുബയ്യന ലഹുമുൽ ഹുജ്ജ വതഖാമു അലൈഹിമുൽ മഹജ്ജ, അവർക്കെതിരിലുള്ള ആ സംഗതികളൊക്കെ വെളിവാക്കി കൊടുത്ത് ഹുജ്ജത്ത് ഇഖാമത്ത് ചെയ്ത് ആ മഹജ്ജത്ത് ബയാൻ ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് അയാൾ വിസമ്മതിച്ചാൽ അത്തരം സന്ദർഭത്തിലെ അയാളെ സംബന്ധിച്ച് ബ്രാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യേണ്ടത് കുറെ കൂടി അവധാനതയും നല്ല അവഗാഹവുമുള്ള പണ്ഡിതന്മാരാണ് ചെയ്യേണ്ടത്. അതില്ലാതെ കണ്ടവരെ കണ്ടവരെ മുശരിഖ് എന്ന് പറഞ്ഞ ആളുകൾ ജസാഅം വിഫാഖ, അവർക്ക് അതേ ശിക്ഷ തന്നെ. ജസാഉ വിഫാഖ് എന്നുള്ള വലിയൊരു തത്വമാണ് കേട്ടോ. ഷിയാക്കള് റാഫിളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ചിട്ട് സിന ആരോപിച്ചു, വ്യഭിചാര കുറ്റം ആരോപിച്ചു. അതേ കാര്യം കൊണ്ടാണ് അള്ളാഹ് അവരെ പരീക്ഷിച്ചത്. ആ സമൂഹങ്ങളിൽ ആ കാലം തൊട്ട് ഇതുവരെ ഷഹവാത്തിന്റെ പരീക്ഷണമാണ് അള്ളാഹ് അവർക്ക് കൊടുത്തത്. സിനയിലും സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളിലും മുഴുകിക്കളയുന്ന എന്നതുപോലെ കണ്ടവരെ കണ്ടവരെ ഒക്കെ എൻ്റെ പാർട്ടിയിൽ ചേരാത്തവരൊക്കെ മുശരിക്ക്, അവരൊക്കെ കാഫിറ് എന്ന് മുദ്രയടിക്കാൻ നടക്കുമ്പോൾ വളരെ നമ്മൾ സൂക്ഷിക്കണം. അതൊരു പാഠമാണ്, അത് വലിയ ഒരു പാഠമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ഓരോന്നോരോന്നൊന്നും കൂടി നിങ്ങളെ മനസ്സിലേക്ക് ആവർത്തിച്ച് പറയാം. തവാളുൾ, താഴ്മ വിനയം എന്നുള്ളത് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമുക്ക് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ദീനിൻ്റെ പേരിൽ നസീഹത്തും വസീയത്തും ഒക്കെ നൽകുന്ന സന്ദർഭങ്ങളിൽ അഹങ്കാരം എന്ന് പറയുന്നത് അതാണ്. ഗംതുന്നാസ് വബത്തറുൽ ഹഖ്, അതൊഴിവാക്കിയ ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ദാറുൽ ആഖിറത്ത് ഒരുക്കി വെച്ചത്. തിൽക ദാറുൽ ആഖിറ നജ്അലുഹ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ് ولا فساد والعاقبه للمتقين. അഹങ്കാരം ഒരുപക്ഷേ നമ്മൾ അത് വെടിഞ്ഞില്ലെങ്കിൽ, അത് മൂത്താൽ അവസാനം ഞാൻ മാത്രം മീതെ ബാക്കിയുള്ളവരൊക്കെ താഴെ. ഈ മനസ്ഥിതി വന്നവർ ഒക്കെ അടി പോയിട്ടുണ്ട്. ഞാൻ മീതെ ബാക്കിയുള്ളവർ താഴെ, അത് ഏതൊരാൾക്ക് വന്നോ, വന്നവനെ അള്ളാഹ് താഴ്ത്തിയിട്ടുണ്ട്. താഴ്മ ഒരാൾ കാണിച്ചാൽ ഇല്ല റഫഅഹുല്ലാ, ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് താഴ്മ കാണിച്ചാൽ അയാൾ താകുമ്പോൾ അള്ളാഹ് അയാൾ ഉയർത്തും. നമ്മൾ താഴെയാണ് ചെയ്യേണ്ടത്, നമ്മൾ പൊങ്ങല്ല ചെയ്യേണ്ടത്. പൊക്കുക എന്നുള്ളത്, നമ്മൾ ഉയർത്തുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹമാണ്, അവൻ്റെ നിഅമത്താണ്. നമ്മൾ താഴ്മ കാണിക്കാനാണ് കടപ്പെട്ടത്. അങ്ങനെ താഴ്മ കാണിച്ചാൽ ഇല്ല റഫഅഹുല്ലാ, അള്ളാഹ് അവനെ ഉയർത്താതിരിക്കില്ല. അങ്ങനെ താഴ്മ കാണിക്കാതെ അഹങ്കാരം കാണിച്ച് അവസാനം മറ്റുള്ളവരിലേക്ക് കുഫറും ശിർക്കും ഒക്കെ ആരോപിച്ചാൽ അത് വളരെ അപകടമാണ്. ജസാഉം വിഫാഖ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അങ്ങനെ ഒരാൾ മറ്റുള്ളവരെ കാഫർ മുശ്രിഖ് എന്ന് ബ്രാൻഡ് ചെയ്താൽ അതിൻ്റെ ഈ തരപ്പെട്ട ആളുകളിലേക്കല്ലാതെ അത്തരം വാക്ക് പ്രയോഗിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. അത് പറഞ്ഞാൽ പറഞ്ഞവരിലേക്ക് തന്നെ, അയാൾ അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞ ആളിലേക്ക് തന്നെ അത് തിരിച്ചടിക്കുന്ന അത്ര ഗുരുതരമായ തെറ്റാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഈ വലിയ പരീക്ഷണം അഥവാ ജിന്നിനോട് ഇവിടെ ആരും അങ്ങനെ പറയുന്നതായിട്ട് വല്ലാതെ തോന്നുന്നില്ല. ഒക്കെ ഹറാമും അല്ലെങ്കിൽ വസീലത്ത് ശിർക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. പക്ഷേ ഇവരെ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങളിൽ അത് അനുവദനീയമാണ്, അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത്. ജിന്നിനോട് ചോദിക്കുക, ജിന്നിതിലങ്ങനെ നടക്കുകയാണ്, നമ്മളെന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നതിന് കേട്ടിട്ട് ഉത്തരം ചെയ്യാനായിട്ട്. അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചോളൂ, ശിർക്ക് ചോദിക്കരുത്, അപ്പോൾ ശിർക്കാകും. ഹറാമ് ചോദിക്കരുത്, അപ്പോൾ ഹറാമാകും. അനുവദിക്കപ്പെട്ട കാര്യമോ നല്ല കാര്യമോ ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടു. ഇവിടെ മൻഹജിന്റെ ഒരു പാഠം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ആളുകൾ തെറ്റിപ്പോയത് ദീൻ സ്വീകരിക്കുന്നതിന് റസൂലുള്ള വിശദീകരിച്ച് തന്നിട്ടുള്ള മൻഹജ് അവർ തെറ്റിച്ചത് കൊണ്ട് കൂടിയാണ്. മൻഹജ് ഒന്നും കൂടെ അല്ല, ദീന് അള്ളാഹുടെ വഹയിൽ നിന്ന് എടുക്കാൻ പാടും. വേറെ എവിടുന്നും ദീന് ബുദ്ധിയിൽ നിന്ന് എടുക്കരുത്, ശാസ്ത്രത്തിൽ നിന്ന് എടുക്കരുത്, അതുപോലുള്ള മറ്റ് സോഴ്സിൽ നിന്ന് എടുക്കരുത്, വഹയിൽ നിന്ന് എടുക്കാവും. വഹയ് രണ്ടാണ്, ഖുർആനായിട്ടും ഹദീസായിട്ടും. ഖുർആൻ ഹദീസ് എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കാൻ പഴുതുള്ള വാക്യങ്ങളാണ്, പ്രമാണ വാക്യങ്ങളാണ്. ആ വാക്യങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ചു കൊടുത്ത സ്വഹാബത്ത് ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പാലിച്ചു പോന്നിട്ടുള്ള ആ വ്യാഖ്യാന പ്രകാരമായിരിക്കണം. ഫഹ്മു സ്വഹാബത്ത് വാക്ക്. അങ്ങനെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സ്വഹാബത്തിൻ്റെ ഫഹ്മിൽ നിന്നുമായി കാര്യങ്ങൾ എടുക്കേണ്ടത് ആരാണ്? അറിവില്ലാത്ത ആളുകൾ അറിവുള്ളവരോട് ചോദിച്ച്, ഈ ഇൽമിന് ഹാമിലിയങ്ങളുണ്ട്, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ആ ഹാമിലിയങ്ങളോട്, ഇൽമിന്റെ വാഹകരോട് ചോദിച്ചാണ് പഠിക്കേണ്ടത്. വസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ കിബാറിലേക്കാണ് മടക്കേണ്ടത്, കിബാറിലേക്കാണ് മടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വചനങ്ങളിലുണ്ട്, അൽ ബറക്കത്തു മഅ അകാബിരിക്കും, വലിയ ആളുകളിലേക്ക്, അവഗാഹമുള്ള വലിയ പണ്ഡിതന്മാരിലേക്ക് നിങ്ങൾ മടക്കണം, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ബറക്കത്ത് ലഭിക്കുകയുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈർ മാ അതാഹുമുൽ ഇൽമു അൻ അകാബിരിഹിം അൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അകാബിരിഹിം വ ഉമനാഇഹിം. ജനങ്ങൾ ഖൈറിലായിരിക്കും. എന്താ ജനങ്ങൾക്ക് ഖൈർ കിട്ടുക? അക്കാബിറിൽ നിന്ന്, വലിയ ആളുകളിൽ നിന്ന്, അവഗാഹമുള്ള പണ്ഡിതന്മാരിൽ നിന്ന്, ഉമനാക്കളിൽ നിന്ന്, വിശ്വസ്തരായ ആളുകളിൽ നിന്ന്, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിൽ നിന്ന്. അവരാണ് അതിന് യോഗ്യരായ പണ്ഡിതന്മാർ. അവരെ കാലം കഴിഞ്ഞാൽ പിന്നെ അക്കാബിറുകൾ, ഉമനാക്കൾ, അവരിൽ നിന്ന് ഇൽമ് ജനങ്ങൾ സ്വീകരിക്കുന്നിടത്തോളം ജനങ്ങൾ നിർഭയരാണ്, അവർ സുരക്ഷിതരാണ്. എന്നാൽ ജനങ്ങൾ ഇൽമ് സ്വീകരിക്കുന്നത്, ദീൻ സ്വീകരിക്കുന്നത് അസാഗറിൽ നിന്ന്, ചെറിയവരിൽ നിന്നാണെങ്കിൽ അത് വളരെ മോശമായ കാര്യമാണ്. അത് ജനങ്ങൾ നശിക്കുന്ന സന്ദർഭത്തിൽ മാത്രം അവർ ചെയ്യുന്നതും നടപ്പിൽ വരുന്നതുമായ കാര്യമാണ്. റബിയത്തുർ റൈ ഷേഖ് മാലിക്, ഇമാം മാലിക്കിന്റെ ഗുരുനാഥനായ റബിയത്തുർ റൈ പറഞ്ഞു, അന്നാസു ഫീ ഹുജൂരി ഉലമാഇഹിം കസ്ബിയാനി ഫീ ഹുജൂരി ആബാഇഹിം. ജനങ്ങൾ വളരെ സുരക്ഷിതരാണ് എപ്പോൾ? അവരുടെ പണ്ഡിതന്മാരുടെ സംരക്ഷണത്തിൽ, കിബാറിന്റെ സംരക്ഷണത്തിൽ അവരുമായി ബന്ധപ്പെട്ടാണ് അവർ ജീവിക്കുന്നതെങ്കിൽ. ഏതുപോലെ ഒരു കുഞ്ഞ്, ആ കുഞ്ഞുങ്ങൾ അവരുടെ ഉപ്പമാരുടെ മടിത്തട്ടിൽ കിടക്കുമ്പോൾ എത്രത്തോളം സുരക്ഷിതമാണോ അതുപോലെ സുരക്ഷിതമാണ് കിബാറിന്റെ പണ്ഡിതന്മാരുടെ മടിത്തട്ടിലാണ് ഇവർ വളരുന്നതെങ്കിൽ. അതുകൊണ്ട് കിബാറിൽ നിന്നേ സ്വീകരിക്കാൻ പാടും. കിബാറിൽ നിന്ന് സ്വീകരിക്കാതെ ഇടത്തരക്കാരിൽ നിന്ന്, വഴിമധ്യത്തിൽ നിലകൊള്ളുന്ന ചില തട്ടിപ്പുകാരുണ്ടാകും, അവരുടെ അടുക്കൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ മസലയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചാളുകൾ നടക്കുന്നുണ്ട്. അവരെ എവിടെയാണ് തീർപ്പ് കൽപ്പിക്കുന്നതെന്നറിയും? വലിയ ഉലമാക്കളോടല്ല ചോദിക്കുന്നത്, ഉലമാക്കളുടെ ഓഫീസിലിരിക്കുന്ന ആളുകളോട്, ഓഫീസ് സെക്രട്ടറിമാരോട്, ഓഫീസിലിരിക്കുന്ന വേറെ ചില ആൾക്കാരോട്, അങ്ങനെ ഇടത്തരക്കാരോടല്ല ചോദിക്കേണ്ടത്, താഴെയുള്ളവരോടല്ല ചോദിക്കേണ്ടത്, ഓഫീസ് സെക്രട്ടറിമാരോടല്ല ചോദിക്കേണ്ടത്, അതത് കാലത്തുള്ള കിബാറിനോട് ചോദിക്കണം. കിബാർ ഈ വിഷയത്തിൽ സംശയരഹിതമായി കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ജിന്ന് എന്ന് പറഞ്ഞാൽ ആലമു ഗൈബ്, അദൃശ്യത്തിന്റെ മറക്കപ്പുറത്ത് ജീവിക്കുന്നവരാണ്. ഷഹാദത്തിൽ, ദൃശ്യലോകത്തിൽ നിങ്ങളോടൊപ്പം കഴിയുന്നവരല്ല, അവരെ നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആലമുൽ ഗൈബിൽപ്പെട്ടവരാണ്, അദൃശ്യലോകത്ത് ജീവികളാണ് ജിന്ന്. അവരോട് സഹായം ചോദിക്കുന്നത് ശിർക്ക്, അവരോട് ഇസ്തിആനത്ത് നടത്തുന്നത് ശിർക്കാണ്. സൂക്ഷിക്കണം. ഇതാണ് കിബാറിൽ ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. ഇതല്ലാത്ത രണ്ടാമത്തൊരു വാക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതരായ പണ്ഡിതന്മാർ അവർക്കിടയിൽ രണ്ടാമത്തൊരു പക്ഷമല്ല. താഴെക്കിടയിലുള്ള ആളുകൾക്ക് വസ്വാസുകൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇൽമു നേടേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കിബാറിൽ നിന്നാണ്. ഈ സ്റ്റെപ്പ് നമ്മൾ സൂക്ഷിച്ചോളണം. വഹിയിൽ നിന്നേ എടുക്കാവൂ. വഹിയ ഖുർആനു സുന്നത്തുമാണ്. അതിൻ്റെ വ്യാഖ്യാനം സഹാബത്തിൻ്റെ ഫൗമിൽ നിന്ന് എടുക്കാവൂ. അത് നമ്മൾ സ്വന്തം എടുത്തിട്ട് വീണു പോകരുത്. നമ്മൾ പണ്ഡിതന്മാരോട് ചോദിക്കുകയാണ് വേണ്ടത്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ പണ്ഡിതൻ പണ്ഡിതൻ എന്ന് ബോർഡ് വെച്ചിരിക്കുന്നവർ മുഴുവനും പണ്ഡിതന്മാരല്ല. പണ്ഡിതന്മാരിൽ നിന്ന് നമ്മൾ ചോദിക്കേണ്ടത് കിബാറിനോടാണ്, പ്രത്യേകിച്ച് സങ്കീർണമായ പ്രശ്നങ്ങൾ വരുന്ന സന്ദർഭത്തിൽ. പണ്ഡിതന്മാരിലെ കിബാറുകളോട് ജനങ്ങൾ ചോദിക്കുന്നിടത്തോളം അവർ ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയിലാണ്. ശിഖാറിലേക്ക് പോയാൽ അവർ നശിക്കുക തന്നെ ചെയ്യും. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. വളരെ വളരെ സൂക്ഷിച്ച് വീണ്ടും ഞാൻ ഉണർത്തുന്നു, മുഖാലിഫ് മുഖാലഫ, ഒരു പാപത്തെയും ഒരു പാപിയെയും വേർതിരിക്കാൻ നമുക്ക് പറ്റണം. അത് കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ അബദ്ധത്തിലേക്ക് പോകും. അഹ്ലു സുന്നയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അന്നഹും യുഫർഖൂന ബൈനൽ മുഖാലിഫ് വൽ മുഖാലഫ. പാപമൊന്ന് വേറെ, പാപിയൊന്ന് വേറെ. ഒരു പാപം പാപമാണെന്ന് പറയാൻ അത് പാപമാണെന്ന് തെളിയിക്കുന്ന തെളിവ് കിതാബിനു സുന്നത്തിൽ ഉണ്ടാകണം, അത്രേ ആവശ്യമുള്ളൂ. ഒരാളെ പാപി എന്ന് മുദ്രയടിക്കാൻ ഒരു പാപം പാപമാണെന്നതിനുള്ള തെളിവ് മാത്രം പോരാ, ആ കാര്യം അയാൾ എങ്ങനെ ചെയ്തു അത് വിലയിരുത്തുക എന്നത് മറ്റൊരു കാര്യമാണ്. അത് വിലയിരുത്താൻ തരപ്പെട്ട ആളുകൾ, അബദ്ധം വരാത്ത അത് വിലയിരുത്താൻ തരപ്പെട്ട ആളുകൾ, ആ പാപം ഇയാൾ ശരിക്ക് ചെയ്തതു തന്നെയാണ്. യന്തബിഖു അലൈഹി ഹാദൽ വസ്ഫ്, ഈ പാപം എന്ന് പറയുന്ന വിശേഷണം അയാളുടെ തലക്ക് ശരിക്കും യോജിച്ചിരിക്കുന്നു. അയാൾക്ക് ശരിക്കാ കാര്യം മഹജ്ജത്ത് വ്യക്തമാക്കി കൊടുത്തിട്ട്, അയാൾക്കെതിരിൽ ഹുജ്ജത്ത് ന്യായപ്രമാണം സ്ഥാപിച്ചിട്ട്, സംശയങ്ങളൊക്കെ തീർത്തിട്ട് അയാൾ എന്നിട്ടും അത് അംഗീകരിക്കാതെ വിസമ്മതിക്കുകയാണ്. അയാൾക്ക് ഉഴുതറില്ല, എക്സ്ക്യൂസ് കൊടുക്കാൻ പറ്റാത്ത വിധം അയാളിൽ കാര്യങ്ങൾ വ്യക്തമാണ് എന്നിട്ടും പറയുകയാണെങ്കിൽ അപ്പോഴാണ് അയാളെ ബ്രാൻഡ് ചെയ്യേണ്ടത്. ഷുറൂത്തുകൾ പൂർത്തീകരിക്കണം, മവാനിഴകൾ ഇൻതിഫാഖ് ചെയ്യണം, എന്നിട്ട് അതിന് യോഗ്യരായ ആളുകൾ ആ കാര്യം നോക്കിയിട്ട് ചെയ്യേണ്ടത്. ഓരോരുത്തരും പാപത്തെ നേരെ പാപിയാക്കിയിട്ട് പാപവും പാപിയെയും വേർതിരിക്കാൻ കഴിയാതെ പോയാൽ നമ്മൾ കണ്ടവരെ കണ്ടവരെ മുശ്രിക്ക് എന്ന് പറയും. പറഞ്ഞാൽ സൂക്ഷ്മതയില്ലെങ്കിൽ, സൂക്ഷ്മതയില്ലാതെ ചെയ്തവൻ ആ അബദ്ധത്തിലേക്ക് അയാൾ പോകും. ഇല്ല ഹാറ അല അഹദിഹിമ, മറിച്ച് നമ്മെ സംബന്ധിച്ച് കരണീയമായിട്ടുള്ളത്, അഭിലഷണീയമായിട്ടുള്ളത് തവാദുഇന്റെ ഭാഷയിൽ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, ജനങ്ങളിൽ നിന്ന് തിന്മ അകറ്റുക. ഒരിക്കലും ഔദ്ധത്യം നമ്മളിൽ കടന്നു വരരുത്. തിൽകദ്ദാറുൽ ആഖിറ نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك